الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم ما بعد سهودر المارة നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. മറ്റൊന്നൊരു ഹദീസ് ക്ലാസ്, അതിൻ്റെ നിദാന ശാസ്ത്രത്തെ പഠിക്കുവാൻ ഒരു ഹദീസ് വിധേയമാക്കിക്കൊണ്ട് ഉള്ള ക്ലാസ്. ഇതിൽ അൽഫിഖുൽ ഇസ്ലാമി, ഇസ്ലാമിക് കർമ്മശാസ്ത്രം, ഫിഖ്, അതിനെക്കുറിച്ചാണ് നമ്മുടെ ആദ്യ ഭാഗത്ത് ഏതാനും വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിഖ്ഹിന് രണ്ട് വിധ തേട്ടങ്ങളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ, അതേപോലെ സഹാബത്ത് ഇവിടെ ജീവിച്ച നാളിൽ, ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉള്ള ഉദ്ദേശം, പിൽക്കാലത്ത് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അന്ന് പിൽക്കാലത്ത് ഉദ്ദേശിക്കപ്പെടുന്ന ആ ഫിഖ്ഹ് അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന് നീ ദീനിൽ ഫിഖ്ഹ് നൽകണമേ എന്നാണ്. അവിടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ദീന്, ശരീഅത്ത്, ശിർഅത്ത് എന്നതിന്റെയൊക്കെ പര്യായ പദമായിട്ടുള്ള ഫിഖ്ഹാണ്. അപ്പൊ എന്താ ഇതിനർത്ഥം? ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങൾ, ദീനിലെ കർമ്മപരമായ വിഷയങ്ങൾ, ദീനിലെ സ്വഭാവ സംബന്ധികളായ വിഷയങ്ങൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെട്ട് ഫിഖ്ഹ് എന്ന് പറഞ്ഞു. റുബ്ബ ഹാമിലു ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹമിൻ, എത്ര ഫിഖ്ഹ് വഹിക്കുന്നവരാണ് തന്നേക്കാൾ ഫിഖ്ഹ് ഉള്ളവരിലേക്ക് അത് വഹിക്കുന്നവർ എന്ന് പറഞ്ഞു. അവിടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? പിൽക്കാലത്ത് ഇന്ന് നമ്മൾ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം, ശുദ്ധി, തഹാറത്ത്, അതേപോലെ സലാ നമസ്കാരം, അതേപോലെ സകാത്ത്, നിക്കാഹ്, മുആമലാത്ത്, ബുയൂ, കച്ചവട സംബന്ധമായ വിഷയങ്ങൾ, ഇങ്ങനെ കർമ്മപരമായ വിഷയങ്ങൾ മാത്രമാണ് ഫിഖ്ഹിൽ പ്രതിപാദിക്കുന്നത്. അതാണ് അതിന്റെ തേട്ടം. എന്നാൽ ഈ ഒരു തേട്ടമായിരുന്നില്ല ആദ്യം നാളുകളിൽ ഫിഖ്ഹിനുള്ളത്. പിന്നെ മൊത്തത്തിൽ ദീനിന് പറയുന്ന ഒരു പര്യായ പദമായിരുന്നു ഫിഖ്ഹ്. അതുകൊണ്ടാണ് അന്നത്തെ പണ്ഡിതന്മാരുടെ ഫിഖ്ഹിന്റെ താരീഫിൽ അബൂഹനീഫത്തു നുഅ്മാൻ അബൂഹനീഫയിലേക്ക് ചേർത്തുകൊണ്ട് ഫിഖ്ഹിനെ കുറിച്ച് പറയും, മഅരിഫത്തു നഫ്സ് മാ ലഹാ വമാ അലൈഹ. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തു നഫ്സ്, ഒരാൾ മനസ്സിലാക്കലാണ്. മാ ലഹ, അതിന്റെ മേൽ ബാധ്യതയായത് എന്താണ്? വമാ അലൈഹ, നഫ്സിന് ബാധ്യതയായത് എന്താണ്? നഫ്സിന്റെ മേൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിച്ചാൽ എനിക്ക് ലഭിക്കുന്നത് എന്താണ്? ഇതാണ് ഫിഖ്ഹ്, അതിന്റെ ആദ്യകാല നിർവചനം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദീന് മൊത്തം എന്നുള്ളതാണ്. ഇതായിരുന്നു ആദ്യകാലത്ത് ഫിഖ്ഹിന്റെ വിവക്ഷ. എന്നാൽ പിൽക്കാലത്ത് ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര സംബന്ധികളായ വിഷയങ്ങൾ മാത്രം പ്രതിപാദ്യായി. അപ്പൊ നമ്മൾ ഇന്ന് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എന്താ? നമ്മൾ കർമ്മപരമായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ ഫിഖ്ഹിൽ പ്രതിപാദ്യമല്ല ഈ പ്രത്യേക താൽപര്യപ്രകാരം. ഇവിടെ നമ്മൾ ഫിഖ്ഹിനെ കുറിച്ചുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാമത്തെ വിപക്ഷയും അതിന്റെ ആ തേട്ടവുമാണ്. ഇപ്പൊ നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞില്ലെങ്കിൽ കർമ്മപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അത് അഖീദയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചയും വിശദാംശങ്ങളും കാണാൻ സാധിക്കും. അപ്പോ കർമ്മപരമായ കാര്യങ്ങൾ, ഇപ്പോ ഇബാദത്ത്, മുആമലാത്ത്, ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ, മുആമലാത്ത് എന്ന ഇടപാടുകൾ, വൈവാഹിക ജീവിതം, അതേപോലെ കച്ചവടം പിന്നെ തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ, ഇതാണ് നമ്മുടെ വിഷയം. ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ പരിഗണനയിൽ കർമ്മശാസ്ത്രത്തിനുണ്ടായ പരിണാമഘട്ടങ്ങൾ, കർമ്മശാസ്ത്ര രംഗത്ത് പ്രസിദ്ധമായിട്ടുള്ള മദ്ഹബുകൾ, ഈ മദ്ഹബുകളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബുകൾ, അതിൽ നിന്ന് വ്യത്യസ്ത ഔസ് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ ഹൗല ബിന്ത് സലബയെ ഔസ് ബിഹാർ നടത്തി. ഒരാൾ ഭാര്യനോട് നീ എനിക്ക് എന്റെ ഉമ്മയുടെ പോലെ നിഷിദ്ധമാണ് എന്ന് പറയലാണ് ബിഹാർ, അങ്ങനെ പറയാൻ പാടുള്ളതല്ല ഭാര്യനോട്. ഇത് പറഞ്ഞുപോയി ഔസ്, തലാക്കായിട്ടാണ് പരിഗണിക്കുക. ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയ തലാക്കായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ ഹൗല വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ യൗവനം മുഴുവൻ ഉപയോഗിച്ച് ഞാൻ വാർദ്ധക്യത്തിലെത്തി, കുറെ കുട്ടികളെ സമ്മാനിച്ച ഔസ് ഈ വാർദ്ധക്യത്തിന്റെ മൂലയിൽ എന്നെ ബിഹാർ നടത്തിയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം തലാക്കായി പിരിഞ്ഞു പോകാൻ പറയണം, പോകാൻ പറയണം. അപ്പൊ വീണ്ടും ഈ സ്ത്രീ പറയണം ഞാൻ ഇടുക്ക് പോകും, കുറെ കുട്ടികൾ പറക്കാൻ പറ്റാത്തത്, എന്റെ യൗവനം മുഴുവൻ ഉപയോഗിച്ച് ഞാൻ തൊലിയായി നരച്ച് ഈ സമയത്താണ് എന്നെ തലാക്ക് ചൊല്ലിയത്, എന്ത് ചെയ്യും? വീണ്ടും പറയാൻ, അതാണ് മുജാദില. ഹൗല ബിന്ത് സലബ റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് സൂറത്തുൽ മുജാദില. തർക്കായി, സംസാരായി. അങ്ങനെ ആ സംസാരത്തിൽ തീർപ്പ് വന്നു. എന്താ തീർപ്പ്? ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാഹ്. ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്നവളുടെ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു, നിങ്ങളോട് ആവരാതിപ്പെടുന്ന സ്ത്രീയുടെ സംസാരം അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വിധി അവതരിപ്പിച്ചു. അത് കേട്ട് ബിഹാറിന്റെ മസല മനസ്സിലാക്കി ഹൗല തിരിച്ചുപോയി. പറഞ്ഞു വരുന്നത് അന്ന് കർമ്മപരമായി ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, അതൊരു പ്രശ്നമാണോ? അല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ചോദിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമായി. വഹി ഇറങ്ങുന്നുണ്ട് എന്നർത്ഥം ആ കാലഘട്ടത്തിൽ. പക്ഷെ തിരുനബിയുടെ വിയോഗത്തോടുകൂടി എന്ത് നിലച്ചു? വഹി നിലച്ചു. അതൊരു വലിയ മുസീബത്താണ്. കാരണം എന്താ? ഇനി പ്രശ്നം ഉണ്ടായാൽ അതിലിടപെട്ട് വഹി വരൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയ പോറ്റുമ്മ, എന്താ പോറ്റുമ്മയുടെ പേര്? ലാ ഹലീമ പോറ്റുമ്മ, ഹലീമ മുല കൊടുത്ത ഹലീമ സഅദിയ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയയായ ആ ഉമ്മു ഐമൻ, എന്താ അവരുടെ പേര്? ഉമ്മു ഐമൻ എന്ന ബറക്ക, ബറക്ക എന്ന ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ജീവിതനാളൊപ്പം തിരുനബിയോടൊപ്പമുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടി അബൂബക്കറും ഉമറും ഉമ്മു ഐമനെ ചെന്ന് കാണുന്നുണ്ട്. എന്താ അബൂബക്കർ പറയുന്നത്? നമുക്ക് ഉമ്മു ഐമനെ പോയിട്ട് കാണാം, റസൂലുള്ള എപ്പോഴും പോയി കാണുന്ന അമ്മയാണല്ലോ, നമുക്ക് പോകാന്ന് പറയുമ്പോ ഉമ്മു ഐമൻ കരയാണ്. കാരണം എന്താ? കരയാൻ സ്വാഭാവികമായിട്ട് അബൂബക്കറും ഉമറും വിശ്വസിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുള്ള കുട്ടിയായിരിക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിനയും ഉമ്മു ഐമനുമാണ് മദീനയിലേക്ക് പോകുന്നത്, അന്നത്തെ യസ്രിബിലേക്ക് പോകുന്നത്. കാരണം വാപ്പ മരിച്ചത് മദീനത്താണ്, ബനു നജ്ജാർ ഗോത്രക്കാരിലാണ്. അപ്പോ അവിടെ പോയി വാപ്പാന്റെ ആ ഖബറുള്ള ആ ഭാഗത്ത് ആ കുടുംബക്കാരുടെ അടുക്കൽ 1 മാസം നിന്ന് തിരിച്ചു പോരുമ്പോൾ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആര് മരിക്കണത്? ആമിനുമ്മ മരിക്കണത്. പിന്നെ 6 വയസ്സുള്ള ആ കുട്ടിയെ ആരാണ് ആ മരുഭൂമിയിൽ നിന്ന് എടുക്കുന്നത്? ഉമ്മൈമനാണ്. ഉമ്മൈമന്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് എത്ര പ്രയാസം ഉണ്ടായിരിക്കും ആ ഉമ്മ മരിച്ച സമയത്ത്. ആ കുരുന്ന് മനസ്സിന്റെ മുന്നിൽ വെച്ചാണ് ആമിനുമ്മ മറമാടപ്പെടുന്നത് അല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആമിനുമ്മയാണ് അല്ല ഉമ്മു അയ്മനാണ് എന്ത് ചെയ്യുന്നത്, അവിടുന്ന് മക്കത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യത്തിലും യൗവനത്തിലും നുബുവത്തിന്റെ നാളുകളിലൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മഹദിയാണ് ആര്, ഉമ്മു അയ്മൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിൽ വേദനിക്കുന്ന ഒരു മനസ്സാരാണ് അത്, ഉമ്മു അയ്മൻ തന്നെയാണ്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരും തിരുനബിയുടെ മക്കളും കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹദി ആരാണ്, അത് ഉമ്മു അയ്മനാണ്. എന്തുകൊണ്ട്? തിരുനബിയോടുള്ളതായ ഈ ഒരടുപ്പവും ബന്ധവും കാരണത്താൽ. പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹിന്റെ വഫാത്തിനപ്പുറം ഉമ്മു അയ്മൻ കരയുമ്പോ അബൂബക്കറും ഉമറും ചെന്നിട്ട് പറയണം, എന്തിനാണ് ഉമ്മു അയ്മൻ നിങ്ങൾക്ക് അറിയണത്? റസൂലുള്ള വഫാത്തായെങ്കിലും എടുക്കാൻ പോയത് വഫാത്തിനപ്പുറം അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. സ്വർഗീയ ജീവിതമാണ്, ഈ ദുനിയാവിനേക്കാൾ നല്ലത് റസൂലുള്ളാഹിക്ക് സ്വർഗല്ലേ. അപ്പൊ നിങ്ങൾ കരയണ്ട എന്ന് പറഞ്ഞപ്പോ ഉമ്മു അയ്മൻ പറയാണ്, തിരുനബി വഫാത്തായി, അള്ളാഹിന്റെ അടുക്കൽ ഉത്തമമായതാണ് റസൂലുള്ളാഹിക്ക് ഉള്ളത്, അതിലെനിക്ക് വിഷമല്ല. ഞാൻ കരയുന്നത് വഹ്യ് നിലച്ചു, അതാണ് നമ്മുടെ വിഷയം. വഹ്യ് നിലച്ചു, വഹ്യ് നിലച്ചാൽ എന്താ, ഇനി പ്രശ്നങ്ങൾ സംജാതാകുമ്പോ വിധി തീർപ്പിന് പ്രശ്നമാണ്. അതാലോചിച്ചിട്ട് എനിക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു അയ്മൻ കരഞ്ഞു, അത് അബൂബക്കറിനെയും ഉമറിനെയും കരയിപ്പിച്ചു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഫിഖ്ഹിന്റെ ആദ്യഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളാണ്. അത് ഏതുവരെയാണ്? ഹിജറയുടെ 11-ാമത്തെ വർഷം വരെയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഫിഖ്ഹിന്റെ പ്രത്യേകത എന്താണ്? ഫിഖ്ഹിന്റെ പ്രത്യേകത ഒരു പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് ഒറ്റയടിക്ക് ആവുകയാണ്. അതോടുകൂടി ആളുകൾ അതിൽ തൃപ്തിപ്പെടുകയാണ്. ഇത് അതിന്റെ 1-ാമത്തെ ഘട്ടം. ഞാൻ ചുരുക്കിയാണ് പോകുന്നത്, പക്ഷേ എന്നാലും ഇത് വിഷയങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ചരിത്രപരമായിട്ട് ഇങ്ങനെ പോകാം. ഫിഖ്ഹിന്റെ 2-ാമത്തെ ഘട്ടം ഹിജ്റയുടെ 11 മുതലാണ്. അതിന് പണ്ഡിതന്മാർ ഹിജ്റയുടെ 100-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഹിജ്റയുടെ 100 വരെ ആര് ജീവിച്ചിട്ടുണ്ട്? സഹാബികൾ ജീവിച്ചിട്ടുണ്ട്, 100-നപ്പുറവും ജീവിച്ചിട്ടുണ്ട്. അബു തുഫൈൽ അദ്ദൂസി എന്ന് പറയുന്ന സഹാബിയാണ് അവസാനമായി മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റയുടെ 110-ലാണ്. പക്ഷേ ഹിജ്റയുടെ 100-ഓടുകൂടി മിക്ക സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. ചിലർ മാത്രമാണ് അതിനപ്പുറം ശേഷിച്ചിട്ടുള്ളത്. അപ്പോ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഫിഖ്ഹിന്റെ 2-ാമത്തെ ഘട്ടത്തെ 100-ലേക്ക് അതിന്റെ അതിർത്തി വെച്ച്. കാരണം മിക്ക സഹാബികളും ജീവിച്ചു. ആ സഹാബികളിൽ നിന്ന് നേരിട്ട് അറിവ് ഉൾക്കൊണ്ട പണ്ഡിതന്മാരും ആ നാളിലാണ് ജീവിച്ചത്. അപ്പൊ ആ ഒരു പരിഗണനയിൽ 2-ാമത്തെ ഘട്ടം ഏതുവരെയാണ്? ഹിജ്റയുടെ 100 വരെയാണ്. ഈ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ട് ദീന് പഠിച്ച സഹാബികൾ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ആ സഹാബികളുടെ ശിഷ്യന്മാർ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പോഴും പ്രശ്നങ്ങളുണ്ടായാൽ പ്രതിവിധിക്ക് എളുപ്പമുണ്ട്. എന്തുകൊണ്ടാ? ആ പ്രശ്നങ്ങൾക്ക് സമാനമായ പ്രശ്നങ്ങൾക്ക് സാക്ഷികളായ വിഷയങ്ങൾ തിരുനബിയിൽ നിന്ന് പഠിച്ച സഹാബികൾ എന്ത് ചെയ്യും? ഇടപെടും. അവരൊരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? പ്രശ്നം തീർന്നു. അപ്പൊ അതൊരു പ്രത്യേകതയാണ്, അതൊരു സവിശേഷതയാണ്. അപ്പോ ഉദാഹരണം, ഒരിക്കൽ ഒരു സ്ത്രീയെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഒരു സ്ത്രീയെ ഒരിടത്ത് ഇരുത്തിയിട്ടുണ്ട്. ആ സ്ത്രീ ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാനാണ് അവിടെ ഇരുത്തിയിട്ടുള്ളത്. അപ്പോ അമീറുൽ അലി റളിയല്ലാഹു തആല അയില വന്ന് ഉമറിന്റെ ഖിലാഫത്തിലാണ്, ഭരണത്തിലാണ്. ഉമർ എത്രാമത്തെ ഖലീഫ? 2-ാം ഖലീഫ. അലിയോ? 4-ാം ഖലീഫ. അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തില്ല, പിന്നെ ഉമറിന്റെ ഖിലാഫത്തിലാണ്. പക്ഷെ അലി അയില വരികയാണ്. അപ്പൊ അലി ചോദിച്ചു, എന്തിനാ ഈ പെണ്ണിനെ അവിടെ ഇരുത്തിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവളൊരു ഭ്രാന്തി പെണ്ണാണ്, ഭ്രാന്തിയാണ്. അവള് തെറ്റ് ചെയ്തു, വ്യഭിചാര കുറ്റമാണ് അവരിലേക്ക് ചേർക്കുന്നത്. അപ്പൊ അതിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ് എന്ന് പറഞ്ഞു. ഭ്രാന്തിയാണ്, മജ്നൂനത്തി ബനീ ഫുലാൻ എന്നാണ്. അപ്പൊ ഉടൻ അയലി എന്ത് ചെയ്തു? ഇതാരെ വിധിച്ചത്? അമീർ മുഅ്മിനീൻ ഉമറാണ്, ഭരണാധികാരിയാണ്. ഉടനെ അമീർ മുഅ്മിനീന്റെ അടുക്കൽ ചെന്നിട്ട് അലി പറഞ്ഞു, ഉമർ, ആ പെണ്ണിനെ നിങ്ങൾ എങ്ങനെ ശിക്ഷിക്കും? വിധിവിലക്കുകളുടെ തൂലിക, വിധിവിലക്കുകൾ ബാധകമല്ലാത്തതാണ് ആ സ്ത്രീ. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവര് ഭ്രാന്തിയാണ്, ബുദ്ധിയില്ല. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റുഫിഅൽ ഖലമു അൻ സലാസ്, മൂന്ന് കൂട്ടരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിധിവിലക്കുകൾ ഉയർത്തിയിട്ട്. അവർക്ക് വിധിവിലക്കൾ ബാധകമല്ല. ആരാണ് ഈ മൂന്ന് കൂട്ടർ? അവർ പറയും, കുട്ടി ഏതുവരെ? പ്രായപൂർത്തിയാവുന്നതുവരെ. അനിൽ ഗുലാം ഹത്ത യഷ്തലിൻ, കുട്ടിക്ക് പ്രായമാണ് ഇവരെ, കുട്ടികൾക്ക് വിധിവിലക്കുകളില്ല. പിന്നെ വാനിൻ നായിം ഹത്ത യസ്തയിഖ്, ഉറങ്ങണ മനുഷ്യൻ ഉറക്കമുണരുന്നവരെ. ഇപ്പൊ ഉറങ്ങുന്നവർക്ക് എന്ത് ബാധകമല്ല, വിധിവിലക്കുകൾ ബാധകമല്ല. പക്ഷെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യും. ഉറങ്ങിയവർക്ക് വിധിവിലക്കുകൾ ബാധകമല്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾക്ക് എന്തില്ല, വിധിവിലക്കുകളില്ല. മൂന്നാമത്തേത് വാനിൽ മജ്നൂൻ ഹത്ത യഫിഖ്, ഭ്രാന്തൻ. അവന്റെ ഭ്രാന്ത് ഭേദപ്പെടുന്നവരെ, സുഖമാണവരെ, അവർക്ക് എന്തില്ല, വിധിവിലക്കുകളില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ആ ഭ്രാന്തി പെണ്ണിനൊരു തെറ്റ് വന്നതിൽ നിങ്ങൾ എങ്ങനെ ശിക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഹദീസ് കേട്ടതോടുകൂടി അമീർ മുമിൻ ഉടനെ കൽപ്പിച്ചു അവളെ ഒഴിവാക്കി വിടാൻ പറഞ്ഞു, ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ആരാ പറയണത്? ഉമർ റളിയല്ലാഹു ഭരണാധികാരി വിധിച്ചു. എന്നിട്ട് ആ വിധിക്കെതിരിൽ എന്ത് കേട്ടു? ഹദീസ് കേട്ടു. ഉടൻ എന്ത് ചെയ്ത്? തന്റെ വിധി പിൻവലിച്ച്. എന്നിട്ട് എന്ത് ചെയ്ത്? ഹദീസ് പ്രാവർത്തികമാക്കി. ഇത് കർമ്മശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് ഘട്ടത്തിൽ? ഇവിടെ സഹാബികൾ ജീവിച്ച ഘട്ടത്തിൽ. കാരണം തിരുനബിയിൽ നിന്ന് തിരുമൊഴികൾ കേട്ടവർ അവിടെ ഉണ്ട്. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി എന്തായി? പ്രശ്നം അതിലേക്ക് മടങ്ങി തീർന്ന്. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഹദീസ് ആ വിഷയത്തിൽ ഇടപെട്ടാൽ എന്തായി? പ്രശ്നം തീരുകയാണ്. ഈ ഒരു പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ ആർക്കുള്ളത്? ആർക്കുള്ളത്? ഫിഖ്ഹിനുള്ളത്, കർമ്മശാസ്ത്രത്തിനുള്ളത്. അപ്പൊ ഒരു വിഷയം, അപ്പൊ കർമ്മശാസ്ത്രത്തിൽ അന്ന് കുറെ പണ്ഡിതന്മാരില്ലേ? ഉണ്ട്. അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സഹാബികളിൽ ആരാണ്? ഒന്ന് ഇബ്നു അബ്ബാസ്, രണ്ട് ഇബ്നു മസ്ഊദ്, പിന്നെ ആയിഷ റളിയല്ലാഹു തആലാ. സ്ത്രീകളും പറഞ്ഞ അല്ലേ, ആയിഷ റളിയല്ലാഹുവിനൊക്കെ സ്ത്രീകൾക്കും പറയാം. ആയിഷ റളിയല്ലാഹു തആലാ അറിയപ്പെട്ട പണ്ഡിതയാണ്. പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത്, ഇബ്നു ഉമർ, ഇങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. കർമ്മശാസ്ത്രത്തിൽ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ അന്നുണ്ട്. എല്ലാ സഹാബികളും പണ്ഡിതരാണ്, പക്ഷെ ഇവർ ഒന്നുകൂടി മികവുള്ളവരാണ്. ഈ പണ്ഡിതന്മാരുടെ ശിഷ്യഗണങ്ങൾ അറിയപ്പെട്ടവരാണ്. അതേപോലെ ഇപ്പൊ ഇബ്നു അബ്ബാസ് എവിടെയാ ജീവിച്ചത്? ഇബ്നു അബ്ബാസ് ജീവിച്ചത് എവിടെ? ഇബ്നു അബ്ബാസ് മക്കത്താണ് ജീവിച്ചത്. അപ്പൊ മക്കയിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറയുമ്പോൾ സഹാബി ആരാണ്? ഇബ്നു അബ്ബാസാണ്. ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരാണ് ആര്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ പ്രമുഖന്മാർ. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരാണ് ഒന്ന് അതാ ഇബ്നു അബീ റബാഹാണ്. അതേപോലെ തന്നെ ഇമാം മുജാഹിദിനെ പോലുള്ളതായ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരുണ്ട്. പിന്നെ സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലുള്ളതായ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ സഹാബിയിൽ നിന്ന് പഠിച്ച വളർന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ഇപ്പൊ ഇവരെവിടെയാണ്? ഇവരെ സ്വാഭാവികമായിട്ടും അതാ ഇബ്നു അബീ റബാഹും കൂട്ടരും മക്കയിലാണ്. അപ്പൊ അവിടുത്തെ ഫിഖ്ഹിന്റെ പ്രത്യേകത ഇവരിലൂടെയാണ്, ഇബ്നു അബ്ബാസിന്റെ അറിവിലൂടെയുള്ള, അത് കേട്ട് വളർന്ന ഫഖീഹിമാരാണ് അവിടെ ഉള്ളത്. മദീനത്താരാ? ആരാ പ്രമുഖർ മദീനത്ത്? ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ, സയ്യിദ് ഇബ്നു സാബിത്ത്, അലി, ഉമർ, അനസ്, ഇവരൊക്കെയാണ്. മദീന എല്ലാം കൊണ്ടും തന്നെയാണ്, മക്കയും തന്നെയാണ്. പക്ഷെ വിജ്ഞാനത്തിന്റെ വിഷയത്തിലും മദീന ധന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ള മദീനക്കാരുടെ മുദ്ദിലും സായിലും ബർക്കത്തിനു വേണ്ടിട്ട് അല്ലാഹുവോട് തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മുദ്ദിഹിം വസാഇഹിം. അല്ലാഹുവേ മദീനക്കാരുടെ മുദ്ദിലും സായിലും, ഈ മുദ്ദ് സായി എന്നാണ് വദ്ദ് സുവാഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധന അല്ല. വദ്ദ് സുവാഴ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേർച്ചക്കാരേനി, അത് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അതുമായി ബന്ധം. മുദ്ദി എന്ന് പറഞ്ഞാൽ അളവ് പാത്രമാണ്, മുദ്ദ് അളവ് പാത്രമാണ്. സാഴ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മുദ്ദ് ചേർന്ന 2 കിലോ 40 ഗ്രാം അല്ലെങ്കിൽ അതിന് തൂക്കത്തിന് വരുന്ന അളവ് പാത്രമാണ്. അതിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. മദീനക്കാരുടെ ജീവിതം അനുഗ്രഹീതമാണ്. അവരുടെ വൈജ്ഞാനിക ജീവിതം എന്താണ്? അനുഗ്രഹീതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് ഈ പറയപ്പെട്ട മദീനയിലെ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ ആയിഷ ഉമ്മ, ഇബ്നു ഉമർ, ഉമർ അലി, അതേപോലെ അനസ്, സെയ്ദ് ഇബ്നു സാബിത് തുടങ്ങിയതായ പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും മഹാ അനുഗ്രഹീതരാണ്. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഏഴ് സാഗരങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഏഴ് സാഗരങ്ങൾ, വിജ്ഞാന സാഗരങ്ങൾ ചോദിക്കപ്പെട്ടാൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഏഴ് പേര് എണ്ണുമ്പോൾ അവർ മുഴുവൻ മദനികളാണ്, മദീനക്കാരാണ്, മദീനക്കാരാണ്. അവരൊക്കെ ഇവരുടെ ശിഷ്യന്മാരുമാണ്. ഞാൻ പറഞ്ഞ ഈ മദീനയിലെ സഹാബികളുടെ ശിഷ്യന്മാരാണ്. ഒന്ന് ഫഖുൽഹും ഉബൈദുള്ള, ഉർവ, ഉർവത്ത് ബിൻ സുബൈർ, ഖാസിം, ഖാസിം ബിൻ മുഹമ്മദ്, അതേപോലെ സയ്യിദ്, സയ്യിദ് ബിൻ മുസയ്യബ്, പിന്നെ സുലൈമാൻ, ഖാരിജത്ത് ബിൻ സെയ്ദ് തുടങ്ങിയ ഏഴ് പണ്ഡിതന്മാരാണ്. ഇവർ സഹാബികളുടെ ശിഷ്യന്മാരാണ്, വിജ്ഞാന സാഗരങ്ങളാണ്. അപ്പൊ മദീനയുടെ ഫിഖ്ഹിലെ പണ്ഡിതന്മാരാണ് ഈ സഹാബികൾ, അവരുടെ ശിഷ്യന്മാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അറിയപ്പെട്ട ഫഖീഹാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ഇബ്നു മസ്ഊദ് മക്കത്തുമല്ല മദീനത്തുമല്ല. പിന്നെ ഇബ്നു മസ്ഊദ് എവിടെ? മക്കത്തല്ലെങ്കിൽ പിന്നെ മുക്കത്ത അല്ല, പിന്നെ എവിടെ? ഒരാൾ പറഞ്ഞു, അത് ശരിയാണ്. വേറെ ആര് പറയും? ഇബ്നു മസ്ഊദ് എവിടെ? ഇനി ഇറാഖിൽ കൂഫയിൽ, ഇറാഖിൽ കൂഫയിലായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നാളുകൾ, അവസാന നാളുകൾ അദ്ദേഹം കഴിച്ചുകൂട്ടിയത് ഇറാഖിലാണ്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ എവിടെയാണ് അറിയപ്പെട്ടത്? അവര് ഇറാഖിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മശാസ്ത്രം വ്യാപിച്ച നാളാണ്. അൽഖമയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ എവിടെയാണ്? അവര് ഇറാഖിലാണ്. അംറ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും അദ്ദേഹം എവിടെ കഴിച്ചുകൂട്ടിയത്? ഈജിപ്തിലാണ്. കാരണം അംറ് ഉമറിന്റെ ഖിലാഫത്തിൽ ഈജിപ്ത് കീഴടക്കിയപ്പോൾ അംറ് ബിൻ ആസിനെ എവിടെ ഗവർണറാക്കി? ഈജിപ്തിൽ ഗവർണറാക്കി. അപ്പൊ അംറ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു വളർത്തി എവിടെ? ഈജിപ്തിൽ. ഏതായാലും ഫിഖ്ഹിന്റെ രണ്ടാം ഘട്ടം കുറച്ച് വിഷയങ്ങളിലേക്ക് പിന്നെ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കാണ്. ഫിഖ്ഹിന്റെ രണ്ടാം ഘട്ടം അത് ഹിജ്റയുടെ 11 മുതൽ ഏത് വരെയാണ്? 100 വരെയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഫുഖഹാക്കൾ ആരാണ്? സഹാബികളാണ്, സഹാബികളുടെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ടവും ഫിഖ്ഹിന്റെ സുവർണ കാലഘട്ടമാണ്, ഫിഖ്ഹിന്റെ സുവർണ കാലഘട്ടമാണ്. എന്തുകൊണ്ട് സുവർണ കാലഘട്ടമാണ്? ഒന്നാം ഘട്ടത്തെ പോലെ തന്നെ. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വിധി പറയുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ദീൻ പഠിച്ച ഫുഖഹാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരിൽ നേരിട്ട് ദീൻ പഠിച്ച ആരുണ്ട്? അവരുടെ ശിഷ്യന്മാരുണ്ട്. ഇത് രണ്ടാം ഘട്ടം. ഇനി മൂന്നാമത്തെ ഘട്ടം ഫിഖ്ഹിന്റേത് 100 മുതൽ 450 വരെയുള്ള കാലഘട്ടമാണ്. 100 മുതൽ 450 വരെയുള്ള കാലഘട്ടം, അത് കുറച്ച് നീണ്ട കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ കാലഘട്ടം ഫിഖ്ഹ് അത് വിസ്തൃതി പൂണ്ടു. മക്ക, മദീന, ഈജിപ്ത്, കൂഫ അങ്ങനെ 4 കേന്ദ്രങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്? ഇതിനപ്പുറം ഫിഖ്ഹിന്റെ കേന്ദ്രങ്ങൾക്ക് എണ്ണം കൂടി. ഒന്ന്, രണ്ട്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഓരോ നാളുകളിൽ എണ്ണം കൂടി. ഗ്രന്ഥരചനകൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ ധാരാളമായി. ഗ്രന്ഥരചന, ഗവേഷണവും കൂടി. എന്തുകൊണ്ട് ഗവേഷണം കൂടി? മസ്അലകൾ കൂടുതൽ നാമ്പെടുക്കാൻ തുടങ്ങി. കാരണം ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടു, ധാരാളം ആളുകൾ ദീനിലേക്ക് കടന്നു വരാൻ തുടങ്ങി, മറ്റു മതക്കാർ വരാൻ തുടങ്ങി. അപ്പൊ വിഷയങ്ങൾ എന്ത് ചെയ്യും? വിഷയങ്ങൾ പെരുകും, അതിന് വിധി വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് പണ്ഡിതന്മാരെന്ത് ചെയ്യും? അഗവേഷണം നടത്തിയിട്ട് എന്തെയും, ആളുകൾക്ക് മതവിധി പറഞ്ഞു കൊടുക്കും. ആ അവസ്ഥ കൂടി കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഗ്രന്ഥരചന അധികരിച്ചു. ചില നിർണിത കേന്ദ്രങ്ങളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ആ കേന്ദ്രങ്ങൾക്ക് എണ്ണം കൂടി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മക്ക ഇപ്പൊ നമ്മൾ പറഞ്ഞു, മദീനയും പറഞ്ഞു, പിന്നെ പറഞ്ഞത് എവിടെയാണ്, ഇറാഖ്, ഈജിപ്റ്റ് പറഞ്ഞു. ഇനി മറ്റ് ചില സ്ഥലങ്ങൾ കൂടി നമുക്ക് ഇതിൽ എണ്ണണം. ഖുറാസാൻ ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് മറ്റൊരു തലസ്ഥാന നഗരിയായിരുന്നു, വൈജ്ഞാനിക തലസ്ഥാന നഗരിയായിരുന്നു ആര്, ഖുറാസാൻ. ഷാം, സിറിയ മറ്റൊരു തലസ്ഥാന നഗരിയായി. ബഗ്ദാദ് മറ്റൊരു തലസ്ഥാന നഗരിയായി. ഇതേപോലെ നൈസാപൂർ വൈജ്ഞാനിക ലോകത്ത് മറ്റൊരു തലസ്ഥാന നഗരി. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ തലസ്ഥാന നഗരികൾക്ക് എണ്ണം കൂടി. അവിടൊക്കെ പണ്ഡിതന്മാരുണ്ടായി, പണ്ഡിതന്മാരുണ്ടായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പണ്ഡിതന്മാരല്ല, കാരണം അവരുടെ കാലം കഴിഞ്ഞു. ഇനി പുതിയ ചില പണ്ഡിതന്മാരാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ ഇറങ്ങിയത്. ബഗ്ദാദിൽ അഹമ്മദ് ഇബ്നു ഹംബൽ, ഇമാം ഇബ്നു ജരീർ തബരി, ദാവൂദ് ദാഹിരി, അബൂ സൗർ, ഈ പണ്ഡിതന്മാർ അറിയപ്പെട്ടു. ഈജിപ്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം ലൈസ് ഇബ്നു സഅദ് ഒരറിയപ്പെട്ടു. കൂഫയിൽ സുഫിയാനു സൗരിയും അതേപോലെ ഇബ്രാഹിമുൻ നഖഈയും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരറിയപ്പെട്ടു. ബസറയിൽ ഇമാം ഹസനുൽ ബസരി, കേട്ടിട്ടുണ്ടോ ഹസനുൽ ബസരി, അറിയപ്പെട്ടു. മദീനയിൽ ഇമാം മാലിക് അറിയപ്പെട്ടു. മക്കയിൽ നമ്മൾ പറഞ്ഞ അതായബിൻ അബി റബാഹിനെ കുറിച്ച് പറഞ്ഞു. അതായബിൻ അബി റബാഹ് ഇമാം അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് നേരിട്ടുള്ള ശിഷ്യനാണ്. അതിനപ്പുറം സുഫിയാൻ ഇബ്നു ഉയൈന പിന്നീട് വന്ന കർമ്മശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം അറിയപ്പെട്ടു. പിന്നെ വേറെയും ഉണ്ട്, പക്ഷെ അദ്ദേഹം അവര് ഹദീസ് പണ്ഡിതന്മാർ. സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലെ ഈ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്, അതേപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖ് പോലുള്ളതായ പണ്ഡിതന്മാർ, പക്ഷെ അവർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്നതിനേക്കാൾ കൂടുതൽ ഹദീസ് പണ്ഡിതന്മാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പരിഗണന അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൈസാപൂറിൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. ഷാമിൽ സിറിയയിൽ അബു അംർ അബ്ദുറഹ്മാൻ അൽ ഔസാഇ, ഇമാം ഔസാഇ. ഇങ്ങനെ കുറെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അറിയപ്പെട്ടു. ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇമാം ഹസനുൽ ബസരി എല്ലാവർക്കും അറിയാം, ഇമാം തബരി, അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്. അതേപോലെ തന്നെ കൂഫയിൽ, അല്ലെങ്കിൽ കൂഫയിൽ സുഫിയാൻ, നമ്മൾ സുഫിയാൻ സൗരിയെ കുറിച്ച് പറഞ്ഞു. കൂഫയിൽ അബു ഹനീഫ ഉണ്ട്, ഇമാം അബു ഹനീഫ. അപ്പോ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, 100 മുതൽ 450 വരെയുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത, വിജ്ഞാനത്തിന്റെ ഫിഖ്ഹിന്റെ തലസ്ഥാന നഗരികൾക്ക് എന്തുകൂടി, എണ്ണം കൂടി, എണ്ണം കൂടി. അവിടെയുള്ള പണ്ഡിതന്മാരുടെയും എണ്ണം കൂടി. ഇവർക്കൊക്കെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങളും പ്രത്യേക സരണികളും ഉണ്ടായിരുന്നു. ആർക്ക്? ഈ പണ്ഡിതന്മാർക്കൊക്കെ. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ 100 മുതൽ 450 വരെയുള്ള കാലഘട്ടങ്ങളിൽ 20 മദ്ഹബുകളാണ്. എത്ര മദ്ഹബുകൾ? 20 മദ്ഹബുകൾ. കാരണം കുറെ അയ്മത്തുകൾ നമ്മൾ എണ്ണിയില്ലേ, അവരുടെ പേരിലൊക്കെ എന്തുണ്ട്? ആ അവരുടെ കർമ്മശാസ്ത്ര സരണി, അതാണ് മദ്ഹബ്. മദ്ഹബ് പറഞ്ഞ എന്താ? ദഹബ പറഞ്ഞ എന്താ അർത്ഥം? പോയി എന്നർത്ഥം. മദ്ഹബ് പറഞ്ഞാൽ എന്താ? പോകണ വഴി എന്നർത്ഥം. അതാണ് എന്ത്? സരണി, കർമ്മശാസ്ത്ര സരണി. അപ്പ ആ പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ, അതാണ് മദ്ഹബ്. അപ്പൊ കുറേ മദ്ഹബുകളുണ്ട്. ഇന്ന് നമ്മൾ കുറേ മദ്ഹബുകൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് എത്ര മദ്ഹബാണ് കേൾക്കുന്നത്? 4 മദ്ഹബ്. ഏതൊക്കെ? അതിന്റെ ക്രമത്തിൽ പറയും, ചരിത്രപരമായിട്ടുള്ള ക്രമത്തിൽ. ആദ്യത്തെ മദ്ഹബ് ഏതാ? ആ ഹനഫി മദ്ഹബ് അബൂ ഹനീഫത്തു നഉമാനിലേക്ക് ചേർക്കപ്പെടുന്നത്. രണ്ടാമത്തേത് മാലിക്കി മദ്ഹബ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിലേക്ക് ചെല്ലും. മൂന്നാമത്തേത് ഷാഫിഈ മദ്ഹബ്. നാലാമത്തേത് ഹംബലി മദ്ഹബ്. ഇത് നമുക്ക് എന്ത് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇവര് മാത്രമേ മദ്ഹബായിട്ടുള്ളൂ അല്ല, ഔസാഇയുടെ മദ്ഹബുണ്ട്, ലൈസ് ഇബ്നു സഅദിന്റെ മദ്ഹബുണ്ട്, ഇബ്നു ജരീർ തബരിയുടെ മദ്ഹബുണ്ട്, അബൂ സൗറിന്റെ മദ്ഹബുണ്ട്, സുഫിയാൻ സൗരിയുടെ മദ്ഹബുണ്ട്, സുഫിയാൻ ഇബ്നു ഉയൈനയുടെ മദ്ഹബുണ്ട്. അതേപോലെ തന്നെ പിന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ മദ്ഹബുണ്ട്. ധാരാളം മദ്ഹബുകളുണ്ട്. എന്താ സംഭവിച്ചത്? നാല് മദ്ഹബുകൾ ചരിത്രത്തിൽ ഇടം നേടി, അവർ ശോഭിച്ചു. ബാക്കിയുള്ള മദ്ഹബുകൾ എന്തായി? നിഷ്പ്രഭമായി, ചരിത്രത്തിൽ ഇടം കാണാതെയായി. അപ്പൊ അതെന്തുകൊണ്ട് ചോദിക്കണ്ടേ? എന്തുകൊണ്ട് നാല് മദ്ഹബുകൾ മാത്രം ശേഷിച്ചു? എന്തുകൊണ്ട് നാല് മദ്ഹബുകളല്ലാത്തവർ നിഷ്പ്രഭമായി? ഇതിനാരെങ്കിലും ഒരു ഉത്തരം പറയാം ഈ സദസ്സിൽ. ശിഷ്യന്മാരുടെ എണ്ണം കൂടി ഒന്ന്. പിന്നെ ഭരണാധികാരികളോടുള്ള അടുപ്പം, അതൊരു പരിഗണനയുണ്ട്. മറ്റൊരു പരിഗണനയുണ്ട്. രണ്ടുത്തരവും ശരിയാണ്, പക്ഷേ ചില വിഷയങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്. ഒന്ന്, ഭരണാധികാരികളോടുള്ള അടുപ്പം. ചില മദ്ഹബുകളെ ഭരണകൂടം പോഷിപ്പിച്ചു, ഭരണകൂടം അധികാരബലത്തിൽ പ്രചരിപ്പിച്ചു. അത് ഉണ്ട്. ഇപ്പൊ ഇമാം ഇബ്നു ഹസമിന്റേതായിട്ട് പറയപ്പെടുന്ന ഒരു ഉദ്ധരണിയുണ്ട്, മദ്ഹബാനി ഇൻതഷറ ബിൽ ഖുവ്വത്തി വസുൽത്താൻ. രണ്ട് മദ്ഹബുകൾ അധികാരബലത്തിൽ പ്രചരിച്ച മദ്ഹബുകളാണ്. അത് ഒന്ന്, മാലിക്കി മദ്ഹബ് പടിഞ്ഞാറിലും ഹനഫി മദ്ഹബില് മദ്ഹബ് കിഴക്കും. ഹനഫി മദ്ഹബ് എവിടെയാണ് പ്രചാരം നേടിയത്? കിഴക്ക് ഭാഗത്താണ്, പൌരസ്ത്യ നാടുകളിലാണ്, റഷ്യയിൽ, ഇന്ത്യയിൽ, ഇങ്ങനെ പൌരസ്ത്യ നാടുകളിലൊക്കെ ഹനഫി മദ്ഹബാണ് പ്രചാരം നേടിയത്. എന്തുകൊണ്ട്? അബ്ബാസി ഖുലഫാക്കൾ ആരായിരുന്നു? ഹനഫി മദ്ഹബിനാൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു മിക്കരും. അതുകൊണ്ട് തന്നെ അധികാരബലത്തിലാണ് ഹനഫി മദ്ഹബ് പ്രചരിച്ചത്. ഇതേപോലെ തന്നെ മാലിക്കി മദ്ഹബ് എവിടെ? പടിഞ്ഞാറ് സ്പെയിനിൽ, അതേപോലെ തന്നെ പിന്നെ ആഫ്രിക്കൻ നാടുകളിൽ ഒക്കെ മാലിക്കി മദ്ഹബിന് നല്ല സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. വല്ലവരും മാലിക്കി മദ്ഹബ് അല്ലാത്തതിനെ പിൻപറ്റിയാൽ അയാൾ തന്നെ മാലിക്കി മദ്ഹബ് അല്ലാത്തതിനെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വന്തത്തെ ആക്ഷേപിക്കട്ടെ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മാലിക്കി മദ്ഹബ് അല്ലാത്തതിനെ വല്ലവരും പിൻപറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല മേക്കെട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ മേക്കെട്ട് കിട്ടുമ്പോ അതിന്റെ വേദന അതിനാരോട് പറഞ്ഞേ പറഞ്ഞാൽ മതി, അയാളോട് തന്നെ പറഞ്ഞാൽ മതി. കാരണം എന്താ, അയാൾ എന്തിനാ വേറെ മദ്ഹബിനെ പിൻപറ്റാൻ പോയത്? കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോ എന്നർത്ഥത്തിൽ. അങ്ങനെയായിരുന്നു മാലിക്കി മദ്ഹബിനെ പടിഞ്ഞാറ് പ്രചരിപ്പിച്ചിരുന്നത്. അതിന് ശക്തമായിട്ടായിരുന്നു, മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ സമ്മതിച്ചിരുന്നില്ല. അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിഷയങ്ങളും ചരിത്രങ്ങളുമുണ്ട്. പിന്നെ ഇമാം അബൂബക്കർ തുർത്തൂശി എന്ന് പറയുന്ന സലഫി പണ്ഡിതന് ഹിജറ പോയത് കാരണം മാലിക്കി മദ്ഹബിനെതിരിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ കുറെ വിഷയങ്ങൾ. ഏതായാലും അധികാരബലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില മദ്ഹബുകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പെട്ടതാണൊന്ന് മാലിക്കി മദ്ഹബ്, മറ്റൊന്ന് ഹനഫി മദ്ഹബ്. മറ്റൊരു സംഗതി പറഞ്ഞത് ശിഷ്യന്മാരുടെ ബാഹുല്യം. ശരിയാണ്, ചില അയിമ്മത്തുകൾക്ക് നല്ല നിപുണരായ ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാർ നിപുണരായിരുന്നു, തങ്ങളുടെ ഇമാമുമാരുടെ ഉസ്താദ്മാരുടെ വിജ്ഞാനം സ്വീകരിച്ച് അത് പ്രചരിപ്പിക്കുകയും അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തതിൽ അവർ കരുത്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മതവേൽക്കരം നേടിയത്. ഇതിന് ഉദാഹരണമാണ് ഷാഫി മദ്ഹബ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് മനസ്സിലാക്കാം? എന്തിനാണ് അത് പറയുന്നത്? നമ്മളെവിടെ ഉള്ളത്? ഷാഫിയാക്കൾക്കിടയിലാണുള്ളത്. അപ്പോ എന്തുകൊണ്ട് ഷാഫി മദ്ഹബ് ഇടം കണ്ടു? ഇടം കണ്ട സ്ഥലങ്ങളിൽ ഈജിപ്റ്റ് പോലുള്ള, അതേപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിന്റെ പല പിന്നെ തെക്ക് ഭാഗങ്ങളിലുള്ള നാടുകൾ പോലെ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ളതായൊക്കെ നാടുകളിൽ ഷാഫി മദബിനാണ് വേരോട്ടം. പിന്നെ ചില ആഫ്രിക്കൻ കൺട്രീസിൽ, അതേപോലെ സിറിയ പോലുള്ളതായ നാടുകളിലൊക്കെ ഷാഫി മദബ് നല്ല ഇടം കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഉത്തരം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 150 ഭൂജാതനാകുന്നത്, ജനിക്കുന്നത് ഹിജ്റയുടെ 150. അദ്ദേഹം മരണപ്പെടുന്നത് 204 മരണപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസ്സയിലാണ്. രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ജനിക്കുമ്പോൾ എത്തീമാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ആരാ പോറ്റി വളർത്താൻ? ഉമ്മയാണ്. രണ്ടാമത്തെ വയസ്സിൽ ഉമ്മ ഗസ്സയിൽ നിന്ന് ഇമാം ഷാഫിയെ മക്കയിൽ കൊണ്ടുവന്ന്, അങ്ങനെ ഇമാം ഷാഫി ബാല്യം പിന്നിടുന്നത് എവിടെയാണ്? മക്കയിലാണ്. മക്കയിൽ വെച്ച് അദ്ദേഹം 7 വയസ്സിൽ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി, എന്നാൽ ഖുർആൻ മനപ്പാടാക്കി. എത്രാമത്തെ വയസ്സിൽ? 7. അങ്ങനെ ബാല്യപാഠങ്ങൾ മക്കയിൽ വെച്ച് പഠിച്ചു. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് വന്ന്, മദീനയിൽ വെച്ച് ഇമാം മാലിക്കിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 18 വയസ്സിൽ ഇമാം ഷാഫി വിജ്ഞാനത്തിന്റെ എല്ലാ കലകളും അഭ്യസിച്ചു. 18 വയസ്സിൽ ഫത്വ കൊടുക്കുവാൻ, മതത്തിൽ മതവിധി കൊടുക്കുവാൻ യോഗ്യനായ ഒരു പണ്ഡിതനായിട്ട് ഇമാം ഷാഫി എവിടെ മാറി? മദീനയിൽ മാറി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിക്കുന്നത് 204. 195 അദ്ദേഹം മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ 95 മുതൽ 98 കാലഘട്ടത്തിൽ ജീവിച്ചു ഇമാം ഷാഫി. ഇമാം ഷാഫിയുമായി ബന്ധപ്പെട്ട ഒരു ഖദീമായ കൗല്, ജദീദായ കൗല് അറിയണേട്ടാണ്. ഖദീമായ കൗല് കാരണം എന്താ? ഇപ്പൊ ബൈബിളിനെ കുറിച്ച് പറയും, അൽ അഹദുൽ ഖദീം വൽ അഹദുൽ ജദീദ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്. ജദീദായത് ടെസ്റ്റ്മെന്റാണ് അഹദുൽ ജദീദ് എന്ന് പറയാം. അതേപോലെ തന്നെ അഹദുൽ ഖദീം എന്ന് പറഞ്ഞാൽ ഓൾഡ്. ഇതേപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ പറയുമ്പോൾ അത് ഖദീമായ കൗലാണ്, പഴയ കൗലാണ്, പുതിയ കൗല് ഇതാണ് എന്ന് പറയും. ഈ പഴയ കൗല് എപ്പോഴാണെന്നറിയോ? ഹിജ്റയുടെ 195 ഇറാഖിലേക്ക് പോയിട്ട് 198 ഇമാം ഷാഫി എവിടെ ജീവിച്ചു? എവിടെ തങ്ങിയത്? ഇറാഖിലാണ് പാർത്തത്. അന്ന് പാർത്തപ്പോ അബൂ ഹനീഫന്റെ ശിഷ്യന്മാരായ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയും അബൂ യൂസുഫാണ് ഉസ്താദുമാർ. അപ്പൊ അവരിൽ നിന്ന് പഠിച്ചിട്ട് കുറെ എന്ത് ചെയ്യും അദ്ദേഹം? കുറെ വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം 98 കഴിഞ്ഞപ്പോ അവിടെ പോയി ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ ചെന്നപ്പോ അവിടെ ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാരാണ്, ലൈസ് ബിൻ സഅദിനെ പോലുള്ളവർ. അപ്പൊ കൂടുതൽ ഹദീസുകൾ ലഭിച്ചു. അപ്പൊ ഇറാഖിൽ നിന്ന് പണ്ട് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പലതും എന്തല്ല, ഹദീസിനൊത്തല്ലായിരുന്നു, കുറെ വീക്ഷണങ്ങളായിരുന്നു. അപ്പൊ ഇമാം ഷാഫി എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞതൊക്കെ ഇറാഖിൽ വെച്ച് പറഞ്ഞതൊക്കെ എന്ത് ചെയ്ത് തിരുത്തി? എവിടെ വെച്ചിട്ട്? ഈജിപ്തിൽ വെച്ചിട്ട്. 98 ഈജിപ്തിൽ പോയി, 204 മരിക്കുന്നത്. 198 പോയിട്ട് 204. അപ്പോ ജദീദായ കൗലൊക്കെ എവിടെ വെച്ചാ പറഞ്ഞത്? ഈജിപ്തിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് കുറെ തിരുത്തി പറഞ്ഞു. അതുകൊണ്ടാണ് ഖദീമിൽ അങ്ങനെ അങ്ങനെയുള്ളത്, ജദീദിൽ എന്താണ് ഇങ്ങനെയാണ് ഉള്ളത് എന്ന് പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ടു. ഇമാം ഷാഫിക്ക് നമ്മുടെ വിഷയം അവിടെയാണ് വരുന്നത്. ഇറാഖിൽ കുറെ ശിഷ്യന്മാരുണ്ടായി, ഇറാഖിൽ കുറെ ശിഷ്യന്മാരുണ്ടായി. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ളതായ, അബു അലി അൽ കറാബീസിയെ പോലുള്ളതായ പണ്ഡിതന്മാർ, ശിഷ്യന്മാർ. ഈജിപ്തിൽ പോയി, ഈജിപ്തിലും കുറെ ശിഷ്യന്മാരുണ്ടായി. ഏതുപോലെ? ഇപ്പോ സുലൈമാൻ ഇബ്നു റബീഅനെ പോലുള്ള, സുലൈമാൻ ഇബ്നു റബീഅ ഇബ്നു അബ്ദുൽ ജബ്ബാർ, അതേപോലെ തന്നെ വേറൊരു സലീം അല്ല, സുലൈമാൻ ഇബ്നു റബീഅ, മറ്റൊരു സുലൈമാൻ ഇബ്നു റബീഅ അൽ മുറാദിയെ പോലുള്ള, അതേപോലെ തന്നെ ഇമാം അൽ മുസനിയെ പോലുള്ളതായ ശിഷ്യന്മാരൊക്കെ ആർക്കുണ്ടായി? ഇമാം ഷാഫിക്കുണ്ടായി ഈജിപ്തിൽ. അപ്പൊ ഈജിപ്തിൽ പ്രബലരായ ശിഷ്യന്മാർ, ഇറാഖിൽ പ്രബലരായ ശിഷ്യന്മാർ. അപ്പൊ ഇമാം ഷാഫിയുടെ വിജ്ഞാനങ്ങൾ ഈ പ്രബല ശിഷ്യന്മാരാണ് സ്വീകരിച്ചത്. അവരെന്ത് ചെയ്തു? ഇതിനെ പ്രചരിപ്പിച്ചു, അതിനവർ യോഗ്യരായിരുന്നു, അവര് ഗ്രന്ഥങ്ങളാക്കി. ഇമാം ഷാഫിന്റെ കിതാബുൽ ഉമ്മ് ആരെഴുതിയതാ? ഇമാം ഷാഫി പറഞ്ഞതാണ്. പക്ഷെ അത് ഗ്രന്ഥത്തിലാക്കിയതാരാ? ശിഷ്യനാണ്, സുലൈമാൻ ഇബ്നു റബീഅ എന്ന് പറയുന്ന ശിഷ്യനാണ് അല്ലേ? ഇങ്ങനത്തെ ശിഷ്യന്മാരുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം എന്താ? എന്തുകൊണ്ട് നാല് മദ്ഹബുകൾ ശേഷിച്ചു. നാല് മദ്ഹബ് അല്ലാത്ത മറ്റ് മദ്ഹബുകൾ നിഷ്പ്രഭമായി. അതിന്റെ ഉത്തരം, നാല് മദ്ഹബിന്റെ ഇമാമുമാരുടെ ശിഷ്യന്മാർ ആരായിരുന്നു? അഗ്രഗണ്യരായിരുന്നു. അവർ വിജ്ഞാനങ്ങൾ ഇമാമുമാരിൽ നിന്ന് സ്വീകരിച്ചു, അവർ പ്രചരിപ്പിച്ചു, അവർ എന്ത് ചെയ്ത് അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി. എന്നാൽ മറ്റു ഇമാമുമാർ അവര് വിവരമുള്ളവരായിരുന്നു, നല്ല പണ്ഡിതന്മാരായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ് ലൈസ് ബിൻ സഅദ്, ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക്കിനേക്കാൾ വിജ്ഞാനമുള്ള ആളാണ് ആര്? ലൈസ് ഇബ്നു സഅദ്. പക്ഷേ അദ്ദേഹത്തിന്റെ അസ്ഹാബ് ശിഷ്യന്മാർ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്.